السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഹജറുൽ അസ്വദിന്റെ ചരിത്രമാണ്. മൂന്ന് നാല് ഹദീസുകൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചു. ആ ഹദീസുകളിൽ നിന്നും മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്ന്, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാണ്. രണ്ട്, പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നു ഹജറിനുണ്ടായിരുന്നത്. മൂന്ന്, മനുഷ്യൻ്റെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത്. പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നാളെ പരലോകത്ത് അള്ളാഹു അതിനെ കൊണ്ടുവരും, ഹക്കോടുകൂടി ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തിയവർക്ക് അതിനെ ചുംബിച്ചവർക്ക് വേണ്ടി പരലോകത്ത് അത് സാക്ഷി പറയും, അത് സംസാരിക്കും, ഹജറുൽ അസ്വദ് കാണും. ആ ഹദീസ് ഉദ്ധരിച്ചു. അതേപോലെ തന്നെ റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും, അത് രണ്ടും തൊട്ടു തടവുന്നത് മനുഷ്യരുടെ പാപങ്ങളെ ഇല്ലാതാക്കും, പാപങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ നിഷേധിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചും, എന്നാൽ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ അതിന് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. മനുഷ്യരുടെ പാപങ്ങൾ എങ്ങനെ ഒരു കല്ലിനെ കറുപ്പിക്കും എന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകൾക്ക് നമ്മുടെ മുൻഗാമികളായ സലഫുകളായ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ മുഹദ്ദിസുകൾ അതിന് കൊടുത്ത മറുപടിയും നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഹജറുൽ അസ്വദ്, ഇതിനെ തകർക്കാനും നശിപ്പിക്കാനും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നോട്ടത്തിൽ കൊണ്ടുവന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലെ കല്ല് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഈ കല്ല് കഅബ ആക്രമിച്ചതുപോലെ തന്നെ ഹജറുൽ അസ്വദിന് നേരെയും ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ അതിനെ പൊട്ടിച്ചു കളയാൻ, അതിനെ തകർക്കാൻ ചരിത്രത്തിൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, കഅബയിൽ നിന്നും കഅബയുടെ റുക്നിൽ നിന്നും ഹജർ അസ്വദ് ആദ്യമായി നീക്കം ചെയ്യപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം, അന്ന് മുതൽക്ക് ഹജർ അസ്വദിന് നേരെയുള്ള ശ്രമങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം മക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത് ജുർഹൂം ഗോത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആ ഒരു വിശദമായ ചരിത്രത്തിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകാൻ നമുക്ക് സമയമല്ല. ജുർഹൂം ഗോത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒരുപാട് ചരിത്രം മനസ്സിലാക്കേണ്ട ഒരു ഗോത്രമാണ് ജുർഹൂം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തിട്ടുള്ളത് ജുർഹൂമിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് മക്കയുടെ ഹറമിന്റെ മേൽനോട്ടം ഉത്തരവാദിത്തം ഈ ജുർഹൂം ഗോത്രത്തിനായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ കഅബയുടെ അധികാരം അല്ലെങ്കിൽ ഹറമിന്റെ അധികാരം ഏറ്റെടുത്ത ഈ ജുർഹൂം ഗോത്രക്കാർ പിന്നീട് അവർ ഫസാദുകളും ഫിത്നകളും ഉണ്ടാക്കാൻ തുടങ്ങി. വളരെ മോശമായ രീതിയിൽ പിന്നീട് അവരുടെ കാര്യങ്ങൾ വന്നു ഒരുപാട് തലമുറകൾക്ക് ശേഷം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഹറമിലേക്ക് വരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ അത് മോഷ്ടിക്കുക, അത് കൊള്ളയടിക്കുക, അവിടെ വരുന്ന ആളുകളെ വളരെ മോശമായ രീതിയിൽ പെരുമാറുക, ഇങ്ങനെ ഹറമിന്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത പല സംഭവങ്ങളും ജുർഹൂം ഗോത്രക്കാർ ചെയ്തു തുടങ്ങി. അതിനെ സംബന്ധിച്ച് തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ താരിഖിൽ വിശദീകരിച്ചിട്ടുള്ളത് ബാഗത്തു ജുർഹൂം ബി മക്ക, ഈ മക്കയിൽ ജുർഹൂം ഗോത്രക്കാർ അക്രമികാരികളായി, അവർ അതിക്രമം കാണിച്ചു തുടങ്ങി. വസ്തഹല്ലു ഹുർമതഹ, അള്ളാഹു ആദരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമാണെന്ന് പഠിപ്പിച്ച ഹറമിന്റെ പവിത്രതയെ അവർ ഇല്ലാതാക്കി, അതിനവർ നശിപ്പിച്ചു. വഅക്കലു മാലൽ കഅബ, കഅബയുടെ മാല് പോലും അവർ തിന്നാൻ തുടങ്ങി. അല്ലദി ഹുദ ലഹ, കഅബയിലേക്ക് വരുന്ന, കഅബയിലേക്ക് ഹദിയായിട്ട് നൽകപ്പെടുന്ന ആ ധനം അവർ തിന്നാൻ തുടങ്ങി. വളമു മൻ ദഖല മക്ക, മക്കയിലേക്ക് പ്രവേശിക്കുന്നവരോട് ലുൽമ് ചെയ്യാൻ തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വ്യഭിചാരം പോലും സിന പോലും നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ പ്രദേശം എത്തി എന്നുള്ളതാണ് ചരിത്രങ്ങളെ സൂചിപ്പിക്കുന്നത്. സഫായുടെയും മർവയുടെയും ചരിത്രം പറയുമ്പോൾ അത് ഒന്നുകൂടി വരുന്നുണ്ട് വിശദമായിട്ട്. ഇങ്ങനെ അവര് അതിക്രമകാരികളായപ്പോൾ, വിശുദ്ധമായ ഹറമിന്റെ പവിത്രത തകർക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമുണ്ട്. ഇത് ലോകത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഫസാദുമായിട്ട് വരുമ്പോൾ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു അവരെ തടുക്കും, അവരെ പ്രതിരോധിക്കും, അവരെ നശിപ്പിക്കും. അത് തന്നെ ജുർഹൂമിന്റെ ചരിത്രത്തിലും സംഭവിച്ചു. ബനു ബക്കിർ ഗോത്രം, ബനു ബക്കിർ ഗോത്രം ജുർഹൂമിനോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ജുർഹൂം ഗോത്രക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ മക്ക വിട്ടുപോകാൻ അവർ നിർബന്ധിതരായി. ആ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ അവരുടെ നേതാവ് അംബ്രുബിനുൽ ഹാരിസ് ബിൻ മുലാൽ അൽ ജുർഹൂമി, അന്നത്തെ അവരുടെ നേതാവ് അംബ്രുബിനുൽ ഹാരിസ്, അംബ്രുബിനുൽ ഹാരിസ് ബിൻ മുലാൽ അൽ ജുർഹൂമി അന്നത്തെ ജുർഹൂം ഗോത്രത്തിന്റെ നേതാവായിരുന്നു. വളരെ കവിത പോലും പാടി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ യമനിലേക്ക്, യമനിൽ നിന്നാണ് അവർ വന്നത്, യമനാണ് അവരുടെ നാട്, അവർ യമനിലേക്ക് തിരിച്ചു പോവാണ്. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ബനു ബക്കർ ഗോത്രക്കാർ അവരെ തോൽപ്പിച്ചു. അവർ യമനിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇവരെന്ത് ചെയ്തു, ഈ അംബ്രുബിനുൽ ഹാരിസ് ബിൻ മുലാൽ കഅബയിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തു, വാളുകള്, സ്വർണം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, ഇങ്ങനെ പലതും. അതിൻ്റെ കൂടെ ഹജറും എടുത്തു, ഹജറുൽ അസ്വദ്. എന്നിട്ടത് ഹറമിന്റെ സംസം കിണറിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചു. ഹജറുൽ അസ്വദ് ഇളക്കിയെടുത്തിട്ട് ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് സംസം കിണറിലേക്ക് ഇട്ടിട്ട് മൂടി. ഈ ചരിത്ര സംഭവം തബരി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വാചകം മാത്രം വായിക്ക. ഫഖറജ അംറു ബിനുൽ ഹാരിസ് ബിനു മുലാദുൽ ജുർഹുമി. ഈ അംറു ബിനു ഹാരിസ് ബിനു മുലാദ് അയാളിങ്ങനെ പുറപ്പെട്ടു, കഅബയിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തു. വബിഹജരി റുഖ്നി, ഹജറു റുഖ്നി എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദ്, അതുകൊണ്ടാണ് പുറപ്പെട്ടത്. ഫദഫനഹ ഫീ സംസം, ഇതിൽ അങ്ങനെ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് സംസമിലിട്ട് മൂടി. ദഫന എന്ന് പറഞ്ഞാല് മരിച്ച ഒരാളെ മറവ് ചെയ്യുന്നതിന് ദഫന എന്ന് പ്രയോഗിക്കും. ഈ പ്രയോഗം ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ചതാണ്. ഇതേപോലെ തന്നെയാണ് താരിഖ് തബരിയിലുള്ളതും. ഫദഫനഹ ഫീ സംസം, അത് സംസമിൽ ഇട്ടു, സംസം കിണറിലിട്ടു. ഇവിടെ വേറെ ചരിത്രം വരുന്നത്, സംസം വർഷങ്ങളോളം മൂടപ്പെട്ട് കിടന്നിരുന്നു. അത് സംസമിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ടതാണ്, പറയേണ്ടതാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് ശേഷമാണ് സംസം കിണർ കുഴിക്കുന്നത്. അന്ന് സംസം കുഴിച്ചപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, കുറെ സാധനങ്ങൾ ആ കിണറ്റിന്ന് അവർക്ക് കിട്ടിയെന്നാണ്. അത് ആ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഹജർ ലസ്വദി കൊണ്ടുപോയിടുന്നത് ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കണ്ടു. ഖുസാ ഗോത്രം ആ സ്ത്രീ ഇത് കാണുകയും അവരുടെ ആളുകളോട് വിവരം അറിയിച്ചു, ഇങ്ങനെ ഇയാളത് ചെയ്തിട്ടുണ്ട്, ഹജർ ലസ്വദ് ഇങ്ങനെ കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, ഇയാളിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള വിവരം ആളുകൾ അറിയിച്ചു. അവരെന്ത് ചെയ്തു? ആ റുക്കിനിലേക്ക്, കഅബയുടെ റുക്കിനിലേക്ക് ഹജർ ലസ്വദ് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. ഇതാണ് ആദ്യമായിട്ട് ഹജർ ലസ്വദ് അവിടുന്ന് നീക്കപ്പെട്ട ഒരു ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ ഹജർ ലസ്വദ് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനാണ് ഞാൻ ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഖുസാ ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണി വിവരം പറഞ്ഞപ്പോൾ അവരത് കഅബയിലേക്ക് തന്നെ, ഹജറിന്റെ ആ മക്കാനിലേക്ക് തന്നെ അത് കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് ചരിത്രം പിന്നീട് പറയുന്നത്. ഇത് ജുർഹും ഗോത്രത്തിന്റെ ചരിത്രത്തിൽ നടന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള ഒരു സംഭവം, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ് ഖുവൈലിദ്, ആ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഖുവൈലിദ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഈ കഅബയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, കഅബ തകർക്കാനും അത് പിടിച്ചെടുക്കാനും. മാത്രമല്ല, നമുക്കറിയാം ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെ ഈ ഹജറുൽ അസ്വദ് അവരുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇൻഷാല്ലാ നമ്മുടെ ചരിത്രത്തിൽ വരുന്നുണ്ട്. അത് ആദ്യ കാലഘട്ടത്തിലും അതിനുശേഷം നടന്ന കാലഘട്ടത്തിലും ഇന്നത്തെ ചരിത്രം അങ്ങനെ തന്നെയാണ്. കഅബ തകർക്കുക, അത് പിടിച്ചെടുക്കുക എന്നുള്ള അജണ്ട അവർക്കുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ വിഷയത്തിൽ പഠിക്കേണ്ട, അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ഉലമാക്കൾ എഴുതിയിട്ടുള്ള, അവരുടെ നേതാക്കൾ എഴുതിയിട്ടുള്ള, അവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും അവരുടെ അടിസ്ഥാന ലക്ഷ്യമായിക്കൊണ്ട് പറയുന്ന ഒന്ന് കഅബയിലെ ഹജറുൽ അസ്വദ് അവരുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കഅബയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ, ഇപ്പൊ അബ്രഹത്തിന്റെ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതല്ലാത്ത ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തുബ്ബക്കാര്. തുബ്ബ ഖുർആനിൽ അവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ പല അധ്യായങ്ങളിൽ വന്നിട്ടുണ്ട്. തുബ്ബയിന്റെ ചരിത്രം അല്ലെ, ഖൗമു തുബ്ബയിൻ കുല്ലും കദ്ദബ റുസുൽ, ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ഈ തുബ്ബക്കാരൻ എന്ത് ചെയ്തു? ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ഹറമിലേക്ക് വന്നു, കഅബയിലേക്ക് വന്നു. അതെടുത്തു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഖുവൈലിദ് തടഞ്ഞു. ഖുവൈലിദ് മാത്രമല്ല, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകളും സമ്മതിച്ചില്ല. ആ ചരിത്രം ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കാമിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഒരു വാചകം മാത്രം, വഹുവ ഖുവൈലിദ് അല്ലദീ നാസഅ തുബ്ബാൻ, ഈ ഖുവൈലിദാരാണ്, ഖുവൈലിദിനെ പരിചയപ്പെടുത്തുകയാണ്. തുബ്ബകാരോട് തർക്കിച്ചവനാണ്, എതിരിട്ടവനാണ്. ഹീന അറാദ അഖ്ദിൽ അഖ്ദിൽ ഹജ്റിൽ അസ്വദി ഇലൽ യമൻ. തുബ്ബകാര് അവരുടെ ദേശം യമൻ, യമനിൽ നിന്ന് വന്നുകൊണ്ട് ഹജ്റുൽ അസ്വദ് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ച സന്ദർഭത്തിൽ ഈ തുബ്ബകാരുടെ എതിരിട്ടവനാണ് ആര്? ഖുവൈലിദ്. ഫഖാമ ഫീ ദാലിക്കൽ വഖ്തി ഖുവൈലിദ് വഖാമ മാഹു ജമാഅത്തുൻ മിൻ ഖുറൈശിൻ. അങ്ങനെ ഇവർക്കെതിരെ ഖുവൈലിദും ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകളും, ജമാഅത്തും മിൻ ഖുറൈശ്, അവര് വരെതിരിട്ടു. സുമ്മ റഅ തുബ്ബഉൻ ഫീ മനാമിഹി മാ റവാഹു ഫനസഅ അൻ ദാലിക. അങ്ങനെ അതിശക്തമായിട്ട് ഇയാളെ തടഞ്ഞു, അത് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. പിന്നീട് ഇയാള് ഈ തുബ്ബകാരൻ ഒരു സ്വപ്നം കണ്ടു, അയാളെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു. അയാളെ പിന്നീട് ശ്രമം ഉപേക്ഷിച്ചു അവരുടെ നാട്ടിലേക്ക്. വതറക്കൽ ഹജർ അൽ അസ്വദ ഫീ മക്കാനിഹി, ഹജർ അൽ അസ്വദ് അതിന്റെ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇയാള് സ്ഥലം വിട്ടു, ഒരു സ്ഥലം വിട്ടു. ഈ ഒരു ചരിത്രം ഇബിൻ നസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരും ശ്രമിച്ചത് എന്തിനു തന്നെയാണ്? ഈ ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ടുപോകാനും ഹജറുൽ അസ്വദിനെ നശിപ്പിക്കാനും ഹജറുൽ അസ്വദിനെ തകർക്കാനും തന്നെയാണ് ഇവരും ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം നടന്ന മറ്റൊരു സംഭവം അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹിന്റെ കാലഘട്ടത്തിലാണ്. ഹിജറ വർഷം 64 ആ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം എന്താ വെച്ചാല്, കഅബക്ക് തീ പിടിച്ചു. ഇത് പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കില്ലക്ക് തീ പിടിച്ചു, കഅബയുടെ കില്ലക്ക് തീ പിടിച്ചതാണ്. ഇതിന്റെ കാരണങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ പലതും ഇല്ലാത്ത ചരിത്രമുണ്ട്, ആ ചരിത്രത്തെ പലരും എതിർത്തിട്ടുമുണ്ട്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അതിൽ ഇബിൻ ഗസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം രേഖപ്പെടുത്തുന്നത്, അത് തബരി ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബിൻ ഗസീർ ബിദായ വനിഹായ എന്നുള്ള ഗ്രന്ഥത്തിൽ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. قال محمد بن عمرو عمر محمد بن عمر وحدثني عبد الله بن زيد قال حدثني عروه بن عدنان قال അദ്ദേഹം പറയുന്നു, قدمت مكه مع امي يوم احترقت الكعبه قد خلصت اليها النار ورايتها مجرده من الحرير ورايت الركن قد اسود وانسود الى ثلاثه يمكن. അവിശദമായിട്ടുള്ള ചരിത്രമാണ്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ കഅബയുടെ കില്ലക്ക് തീ പിടിച്ചതായിട്ട് ഞാൻ കണ്ടു. ആ സന്ദർഭത്തിൽ വറായിത്തു റുക്കിന കതിസ്വദ്ദ, റുക്കിന് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹജറുൽ അസ്വദ്, അത് കറുത്തു പോയിട്ടുണ്ട്, കറുത്തിട്ടുണ്ട്, തീപിടുത്തം കൊണ്ട് കറുത്തിട്ടുണ്ട്. വൻസ്വദ ഇല സലാസത്തി അംകിന, മൂന്ന് കഷ്ണങ്ങളായിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് നമുക്കറിയാം, അതിന്റെ ആ മുകൾ ഭാഗത്ത് തന്നെ കാണാം, എട്ടോളം ചെറിയ കഷ്ണങ്ങളായിട്ട് അതിന്റെ ആ മുകൾ ഭാഗത്ത്. ഇങ്ങനെ ചരിത്രത്തിന്റെ ഇങ്ങനെ പല സംഭവങ്ങളിലൂടെ അതെന്തായിട്ടുണ്ട്, ഒരൊറ്റക്കല്ലല്ല. ഇപ്പൊ ഇത് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. ഇങ്ങനെ തീപിടുത്തം കൊണ്ട്, കഅബയിൽ ഉണ്ടായ തീപിടുത്തം കൊണ്ട് അത് കഅബനെ ബാധിച്ചു, അജൽ അസ്വദിനെ ബാധിച്ചു, അജൽ അസ്വദ് കറുത്തു പോയി എന്ന് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ വൻസ്വദ, അതിങ്ങനെ പിളർന്നു പോയി, കഷ്ണങ്ങളായി പോയി, എത്ര മൂന്നായിട്ട് കഷ്ണങ്ങളായി പോയി എന്നുള്ളതാണ്. ഇത് ഞാൻ വായിച്ചത് ഇബ്നു ഗസീറിന്റെ ചരിത്രത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ് സുബൈർ റളിയല്ലാഹു അനുഹു എന്തു ചെയ്തു, വെള്ളി ഉരുക്കിയിട്ട് ഇത് ഒട്ടിച്ചു ചേർത്തു. ആ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആദ്യമായിട്ട് വെള്ളി കൊണ്ടുള്ള ആവരണം, വെള്ളി കൊണ്ട് അത് ഒട്ടിച്ചു ചേർത്തത്, ഉരുക്കി ചേർത്തത് ആരാണ്? ഇബ്നു സുബൈർ ആണ്, ഹജർ അസ്വദിന്. ഇന്നത്തെ ഹജർ അസ്വദ് അങ്ങനെയാണ്. അവ്വലുമൻ റബത്തഹു ബിൽ ഫില്ല കാന ഇബ്നു സുബൈർ എന്നാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. അതാദ്യമായിട്ട് വെള്ളി കൊണ്ട് ബന്ധിച്ചത്, വെള്ളി കൊണ്ട് അത് കെട്ടിയത്, അതിനെ ഒരുക്കിയത് ആദ്യമായിട്ട് ആരാണ്? ഇബ്നു സുബൈർ ആണ്. അദ്ദേഹം ചെയ്തു, ഈ പൊട്ടിയ കല്ലുകൾ മൂന്നായിട്ട് പൊട്ടിയത് അദ്ദേഹം വെള്ളി കൊണ്ട് ഉരുക്കി ചേർക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ തീപിടുത്തത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് ഹിജറ 64 നടന്ന സംഭവമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കഅബക്കെതിരെ മിഞ്ചനീക്ക് പ്രയോഗിച്ചതാണ്, എന്നാൽ ആ ചരിത്രം ശരിയല്ല, അതൊക്കെയുള്ള വേറെ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൽ ബിദായ വനിഹായിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തീപിടിച്ചു എന്നുള്ളതാണ്, തീപിടുത്തത്തിലാണ് എന്നുള്ളതാണ്. വേറെ ചരിത്രങ്ങൾ നമ്മൾ വേറെ മനസ്സിലാക്കണം. പിന്നീട് ഹിജറ വർഷം 159 അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ ഈ വെള്ളിയുടെ കെട്ടുകൾ വിട്ടുപോയി. ഹിജറ വർഷം 159 ഈ കെട്ടുകൾ വിട്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഹജർ അസ്വദിന്റെ അടിയിലും മുകളിലുമുള്ള കല്ലുകളൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം വീണ്ടും അത് വെള്ളി ഒരുക്കി ഒഴിച്ചുകൊടുത്തത് ആ ഭദ്രമായ രൂപത്തിൽ അതിനെ സ്ഥാപിക്കാൻ ചെയ്തത് ആരാണ്? ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണ്, അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഹജലസ്വുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഹജലസ്വദിന്റെ ഇതുണ്ടായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിജറ വർഷം 317 ഹിജറ വർഷം 317 അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇസ്ലാമിന്റെ എല്ലാ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും അത് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, തബരി, അതേപോലെ തന്നെ ഇബ്നു നസീർ, ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇതൊക്കെ വരൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹിജറ വർഷം 317 ഹിജറ വർഷം 317 അതിൽ കറാമിത്തകൾ ഹറമിനെ ആക്രമിച്ചു. കറാമിത്തകള് ആരാണെന്നുള്ളത് വേറെ നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. ഷിയാക്കളിലെ ഏറ്റവും തീവ്രത വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമാണ് ആര്? ഹറാമിത്തകൾ. എന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്, അതായത് ബാത്തിനിയാക്കളിൽപ്പെട്ട ആളുകൾ. നമ്മൾ നേരത്തെ നബിദിനാഘോഷത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ഫാത്തിമികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഏതാണ്ട് ഒരേ വകുപ്പാണ്, ബാത്തിനികള്, ഫാത്തിമികള്. ഒക്കെ പല പേരുകളാണ്, അവരുടെ അജണ്ട ഒന്നാണ്, ആദർശം ഒന്നാണ്. ഇസ്ലാമിക ചരിത്രത്തില് കൊലപാതകങ്ങളുടെ, അക്രമങ്ങളുടെ ഒരു ചരിത്രം എഴുതി ചേർത്ത ഏറ്റവും വൃത്തികെട്ട ഒരു ചരിത്രമാണ് ഈ കറാമിത്തകളുടെ ചരിത്രം. ഈ കറാമിത്തകൾ കഅബ ആക്രമിച്ചു. അത് അക്രമം നടക്കുന്നത് വിശുദ്ധമായ മാസം ദുൽഹിജ്ജ മാസത്തിലാണ്. നമ്മൾ ആലോചിക്കണം, ദുൽഹിജ്ജയിലാണ് അക്രമം. അതും ദുൽഹിജ്ജ 8 ദുൽഹിജ്ജ 8 ഒരു പ്രത്യേകത ഉണ്ട്, യൗമുത്തർവിയ, ഹജ്ജിന്റെ ഒരുക്കങ്ങൾ, അതിനുവേണ്ടി പുറപ്പെടുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് യൗമുത്തർവിയ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസം. കറാമിത്തകൾ കഅബ ആക്രമിച്ചു. അന്നത്തെ അവരുടെ നേതാവ് അബൂ താഹിറുൽ ഖുർമുതി, അവരുടെ നേതൃത്വത്തിലാണ് ഇവർ വന്നത്, ബഹ്റൈനിൽ നിന്നും വന്നു അബൂ താഹിറുൽ ഖുർമുതി, അവനായിരുന്നു ഇവരുടെ അന്നത്തെ നേതാവ്. അബൂ താഹിറുൽ ഖുർമുതി ഇവര് ഹറമിൽ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന അത്രത്തോളം അക്രമങ്ങൾ നടത്തിയിട്ടാണ് ഇവർ തിരിച്ചുപോയത്. ഹിജ്റ വർഷം 317 യുദ്ധം ഹറാമാക്കിയ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുത്തർവിയ. ഇവര് കഅബയിലേക്ക് ഇരച്ചു കയറി. ഇവരുടെ നേതാവ് കഅബയുടെ വാതിൽ പൊളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, വാതിൽ ഊരിയെടുത്തു. കഅബയുടെ കിസ്വ, അതിന്റെ വിരി പിച്ചു ചീന്തി അവരുടെ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ നാടുകളിൽ നിന്ന് വന്ന ഹജ്ജാജിമാര്, ഹാജിമാര്, അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹം പറയുന്നത് വലിയ ഒരു സംഖ്യ ആളുകളെ, ചില ആളുകൾ പറഞ്ഞു 20,000 മുസ്ലിങ്ങളെ ഹാജിമാരെ. ചില ആൾക്കാർ പറഞ്ഞു അല്ല 30,000. ഇബ്നു കസീർ പറഞ്ഞത് വലിയൊരു സംഘം എന്നുള്ളതാണ്. വലിയൊരു കൂട്ടം ജനങ്ങൾ അവർ ഈ കറാമിത്തകൾ കൊന്നു. മാത്രമല്ല ഒരാൾ കാബയുടെ പാത്തി അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ആവശ്യപ്പെട്ട് അങ്ങനെ അയാൾ മുകളിലേക്ക് കയറിയതോടുകൂടി അയാൾ മറിഞ്ഞു വീണു. അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ മറിഞ്ഞു വീണു, അയാൾ മരിച്ചു എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ഉടനെ തന്നെ മരിച്ചു എന്നുള്ളതാണ്. അയാൾ ഫിന്നാർ എന്നുള്ളതാ ചരിത്രത്തിന്റെ ആളുകൾ പറഞ്ഞു. അയാൾ അങ്ങനെ നരകത്തിലേക്ക് മരിച്ചു വീണു എന്നുള്ളത്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഈ 10,000 കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇവരൊക്കെ നിഷ്കരണം, ഈ അബൂ ത്വാഹിറുൽ ഖുർമുത്തിയുടെ ആളുകൾ കൊന്നുകളഞ്ഞു, നിഷ്കരണം കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, ആ കഅബയുടെ വാതിൽക്കൽ കയറിയതുകൊണ്ട് ഈ അബൂ ത്വാഹിർ പ്രഖ്യാപിച്ചു, അനല്ലാഹു വബില്ലാ അന അഖ്ലുഖുൽ ഖൽഖ വഉഫ്നീഹിം അന, ഞാനാണ് അല്ലാഹ്, ഞാനാണ് സൃഷ്ടിക്കുന്നവനും മരിപ്പിക്കുന്നവനും. കഅബയുടെ വാതിൽക്കൽ കയറന്നിട്ട് ഇയാൾ പറഞ്ഞു എന്നുള്ളതാണ്, ഞാനാണ് അല്ലാഹ്, ഞാനാണ് സൃഷ്ടിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഹജറുൽ അസ്വദ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അങ്ങനെ അയാൾ ഹജറുൽ അസ്വദ് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുക്കുന്ന സന്ദർഭത്തിൽ അയാൾ പരിഹസിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, തരേ എവിടെയാണ് അബാബിൽ പക്ഷികൾ, എവിടെയാണ് ചുട്ടുപഴുത്ത കല്ലുകൾ? അതായത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ പരിഹസിച്ചിട്ട്. അന്ന് അബ്രഹത്തിന്റെ ആളുകൾ വന്നപ്പോൾ അള്ളാഹ് അവരെ നശിപ്പിച്ചത് അബാബിൽ പക്ഷികളെ വിട്ടുകൊണ്ടാണ്. ചരൽക്കല്ലുകൾ, ചുട്ടുപഴുത്ത കല്ലുകൾ അവരുടെ മേൽ വർഷിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇയാള് ഈ ഹജറുൽ അസ്വദ് ഊരിയെടുക്കുകയാണ്. പറിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അയാള് ചോദിച്ചു എന്നാണ്, ഫദറബഹു ബിമി, അയാള് അതിനടി, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിക്കാസ് കൊണ്ട് ഇരുമ്പ് ദണ്ടുകൊണ്ട് ഹജറുൽ അസ്വദിനെ ആഞ്ഞടിച്ചു. വഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, അയ്ന ത്വയ്റുൽ അബാബീൽ തർമീഹിം ബിൽ ഹിജാരത്തി മിൻ സിജ്ജീൽ, എവിടെയാണ് അബാബീൽ പക്ഷികൾ, എവിടെയാണ് ചുട്ടുപഴുത്ത കല്ലുകൾ? സുമ്മ ഖല അൽ ഹജറുൽ അസ്വദ, എന്നിട്ട് അയാൾ ഹജറുൽ അസ്വദ് പിഴുതെടുത്തു. എന്നിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി, ബഹ്റൈനിലേക്ക് കൊണ്ടുപോയി, പിന്നീട് അതിനുശേഷം കൂഫയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഇത് തിരിച്ചു കൊണ്ടുവരുന്നത്, ഈ സംഭവം നടക്കുന്നത് ഹിജറ വർഷം 317. പിന്നീട് ഈ ഹജറുൽ അസ്വദ് അവർ കഅബയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഹിജറ വർഷം 339. നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാണ്. അതായത് ഏതാണ്ട് 22 കഅബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. 22 കഅബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് 339. മാത്രമല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി, അന്നത്തെ മക്കയുടെ അമീർ ഇയാളോട് പറഞ്ഞു, അബൂ ത്വാഹിർ ഖുർമുത്തിയോട് പറഞ്ഞു ഹജറുൽ അസ്വദ് തിരിച്ചു കൊണ്ടേക്കാൻ, അത് അതിന്റെ സ്ഥാനത്തേക്ക് വെക്കണം. അയാളുടെ സമ്പത്ത് മുഴുവനും നൽകാമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഇവരെല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ അമീർ, മക്കയുടെ അമീർ പറഞ്ഞു, മുഴുവൻ സമ്പത്തും നിങ്ങൾക്ക് നൽകാം, അത് കഅബയിലേക്ക് തിരിച്ച് വെക്കണം. അവരത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ അമീറിനെയും സൈന്യത്തെയും കുടുംബത്തെയും ഒന്നടങ്കം നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ അന്നത്തെ മറ്റൊരു അമീറായിരുന്ന ബജ്കമുത്തുർക്കി, അയാള് 50,000 ഓഫർ ചെയ്തു. 50,000 ഓഫർ ചെയ്തു. 50,000 ഹജറുൽ അസ്വദ് കഅബയിലേക്ക് തിരിച്ചു കൊണ്ടുപോയേക്കാൻ. അവരതിനെ പരിഹസിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളത് കൊണ്ടുവന്നത് ഒരാളുടെ കൽപ്പന അനുസരിച്ചിട്ടുള്ളതാണ്. നഹനു അഖദ്നാഹു ബി അംരിൻ, ഒരു കൽപ്പന കൊണ്ടാണ് ഞങ്ങൾ അത് കൊണ്ടുപോന്നിട്ടുള്ളത്, ആ ഒരു കൽപ്പന കൊണ്ടേ ഞങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഹിജറ വർഷം 339 ഇബ്നു കസീറില് ബിദായ വന്നിഹായയിലെ 339 സംഭവങ്ങൾ പറഞ്ഞ ആദ്യ കാണാ ദുൽഖഅദ മാസത്തിൽ ഹജറുൽ അസ്വദ് അവര് കഅബയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതിന്റെ മുമ്പ് ഇയാളെ മരണപ്പെട്ടിട്ടുണ്ട്. ആര്? ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അബൂ താഹിറുൽ കുർമുത്തി മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഹിജറ 339. അപ്പൊ 22 കൊല്ലം കഅബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് എഴുതപ്പെട്ട ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അവര് തവാഫിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കാണാം, ഹജറുൽ അസ്വദ് ആരംഭിക്കേണ്ടത് അല്ല, തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദ് ഉമ്മ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊട്ട് തടവിക്കൊണ്ട് ആയിരിക്കണം. ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ എന്ന് കാണാം, അതിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ. അതിനുള്ള ഉദാഹരണമാണ് ഹിറഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹിറഖി, ഇമാം ഹിറഖി, ഹിറഖിയു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അൽ ഹിറഖിയു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ കാണാം, സുമ്മാത്തൽ ഹജറുൽ അസ്വദ, പിന്നീട് ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്തേക്ക് ചെല്ലണം. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിലുള്ള ഒരു വാചകം, പിന്നീട് ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്തേക്ക് ചെല്ലണം. ഇൻ കാന, ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടെങ്കിൽ, ഉണ്ടോ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടെങ്കിൽ, ഫസ്തലമഹു ഇൻസ്തതാവ ഖബ്ബലഹു, സാധിക്കുമെങ്കിൽ അത് തൊട്ട് തടവണം, അതേപോലെ തന്നെ അതിനെ ചുംബിക്കുകയും ചെയ്യണം. ഹജറുൽ അസ്വദിന്റെ നേരെ ചെല്ലണം തവാഫ് ആരംഭിക്കുമ്പോൾ. ഹജറുൽ അസ്വദ് ആ വാചകം ശ്രദ്ധിച്ചോ, ഇൻ കാന ഹജറുൽ അസ്വദ് അതിന്റെ മൂലയിൽ ഉണ്ടായിരുന്നാൽ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബിന് ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആര്? ഇബിന് ഖുദാമ. അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖനിയിൽ പറഞ്ഞു, വഖൗലുൽ ഹിറഖി, ഈ ഹിറഖിയുടെ വാചകം, ഇൻ കാൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യഅനി ഇൻ കാനൽ ഹജറു ഫീ മൗളിഹി ലം യുദ്ഹബ് ബിഹി, ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ, അതാരും കൊണ്ടുപോയിട്ടില്ല എങ്കിൽ, കമാ ദഹബ ബിഹി അൽ ഖറാമിത മറൻ, ഒരിക്കത് ആര് കൊണ്ടുപോയതുപോലെ, കറാമിത്തക്കാര് കൊണ്ടുപോയതുപോലെ. ആര്? ഈ ഹിറഖിന്റെ വാചകങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവരത് കൊണ്ടുപോയതുപോലെ. അപ്പൊ അത്രക്കും നടന്ന് പിന്നെ ഭീകരമായിട്ടുള്ള ചില രംഗങ്ങളായിരുന്നു അന്ന് ഈ കറാമിത്തക്കാരവിടെ ചെയ്തു കൂട്ടിയത്. അന്ന് മരിച്ചു വീണ ആളുകളെ ഹറമുത്തനെ മറമാടിയെന്ന, അതൊക്കെ ബിൻഗസീർ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ബിൻഗസീറും തബരിക്കും ഇങ്ങനെ ദീർഘമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. കുറെ ആൾക്കാരെ സംസം കിണറക്കിട്ട് കുഴിച്ചു മൂടിയെന്ന, മൃതദേഹത്തിന് കൊടുക്കേണ്ട ഒരാദരവും അവർ കൊടുത്തില്ല എന്നുള്ളതാണ്. ആര്? ഈ കറാമിത്തകൾ വളരെ മോശമായിട്ട് ഹറമിന്റെ പരിസരങ്ങളിലും ഹറമിലും സംസം കിണറിലൊക്കെ ഇവരെ മറവ് ചെയ്തതാണ് ഈ ഹാജിമാരെ, ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകളെ, ആ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച ആളുകളെ. അപ്പൊ ഈ ഒരു ചരിത്രമാണ് ഈ കറാമിത്തകളുടെ ചരിത്രം. അപ്പൊ ഏതാണ്ട് 22 വർഷക്കാലം പിന്നീട് അവര് അതിലേക്ക് തിരിച്ചുകൊണ്ടു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഹജ്ജ് അസ്വദിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം. പിന്നീട് അതിനുശേഷം ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹജ്ജ് അസ്വദിനെ തകർക്കാനും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഹിജ്റ വർഷം 413 നടന്നത്. ഹിജ്റ വർഷം 413. അപ്പൊ ഏതാണ്ട് ആളുകൾ ആ സന്ദർഭത്തിൽ മിനയിലാണ്. അപ്പൊ നല്ലൊരു അജാനുബാഹുവായ മനുഷ്യൻ, അയാളുടെ കയ്യിൽ വാളുണ്ട്, ഇരുമ്പിന്റെ ദണ്ടുണ്ട്, അയാൾ ആഞ്ഞടിച്ചു എന്നാണ്, ഹജ്ജ് അസ്വദിനെ ആഞ്ഞടിച്ചു, 3 ചീളുകൾ തെറിച്ചു പോയി എന്നാണ് ഹജ്ജ് അസ്വദിന്റെ. ചെറിയ നഖത്തിന്റെ വലുപ്പമുള്ള 3 ചെറിയ ചീളുകൾ ഹജ്റത്ത് അസ്വദിൽ നിന്ന് തെറിച്ചു പോയി എന്നുള്ളതാണ്. അത് നടക്കുന്നത് ഹിജ്റ വർഷം 513 ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഹിജ്റ വർഷം 413. പിന്നീട് അത് കസ്തൂരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, പ്രത്യേകമായതൊക്കെ ഉപയോഗിച്ചിട്ട് അത് ആ പൊട്ടിപ്പോയ ചെറിയ ചീളുകൾ ഹജ്റത്ത് അസ്വദിൽ തന്നെ അത് ഒട്ടി പിടിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം 1351, ഇതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ചരിത്രം വായിക്കുമ്പോൾ. പിന്നെ അതിനുശേഷമുള്ള പല കാലഘട്ടങ്ങളിലും കഅബയ്ക്കെതിരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കുന്നത് 1351. അതിനെപ്പറ്റി ചരിത്രത്തിൽ കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഒരാളാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരാള്. അയാൾ എന്ത് ചെയ്തു, അജലസ്വദിന്റെ ഒരു കഷ്ണ ഇളക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ കാബയുടെ ആ വിരിയുണ്ടല്ലോ, അതിന്റെ ഒരു കഷ്ണവും, അതേപോലെ തന്നെ വെള്ളിന്റെ വേറെ കുറെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതിന്റെ ഇടക്ക് ആളുകൾ അയാളെ പിടികൂടി. അപ്പൊ ഈ കാബയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അയാൾ പോവാണ്, അത് പുറച്ചെടുത്തിട്ട്. അങ്ങനെ ആളുകൾ അയാളെ പിടികൂടി. പിന്നീട് പിന്നെ റബിയുൽ ആഖറിന് അന്നത്തെ രാജാവ് അബ്ദുൽ അസീസ് രാജാവാണ്. അബ്ദുൽ അസീസ് രാജാവ് പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് വന്നിട്ട് അത് പിന്നീട് കസ്തൂരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് ബന്ധിപ്പിച്ചു എന്നുള്ളത്. ഇന്നിപ്പോ അത് അതിശക്തമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന മറ്റൊരു കല്ലിൽ ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അന്നത്തെ ഹജൽ അസ്വദിനുള്ളത്. അങ്ങനെ ആരും പെട്ടെന്ന് അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹജൽ അസ്വദുമായിട്ട് ബന്ധപ്പെട്ട്. വേറെയും ചരിത്രത്തിൽ അങ്ങനെ ഹജലസ്വദ് പൊട്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വേറെയും ചില ചെറിയ സംഭവങ്ങളൊക്കെ കാണാം. അതിനൊക്കെ എതിർക്കുകയും തടുക്കുകയും ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഹജലസ്വദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മുഅ്മിനും മുവഹ്ഹിദുമായി ജീവിക്കാൻ യഥാർത്ഥ ഖുർആനും സുന്നത്തും അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.